الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون مؤمنون الله بنا تقوى الله ورائيكوان الله ورائيكوان الله ورائيكوان ഉപദേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ സ്വയം പര്യാപ്തത അനുഭവിക്കുന്നതും സ്വന്തമായ കഴിവുകളിൽ മതിപ്പ് തോന്നുന്നതും തങ്ങളോടൊപ്പം നിരവധി ആളുകൾ ഗുണകാംക്ഷികളായും സഹായികളായും സഹവർത്തിതരായും ഉണ്ട് എന്ന ചിന്തയിലാണ് കുടുംബവും കുടുംബാംഗങ്ങളും ബന്ധുക്കളും. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ധാർഷ്ട്യതയ്ക്ക് ഒരു വേള ധിക്കാരത്തിനും കാരണമായി തീരാറുണ്ട്. എന്നാൽ തന്റെ ജീവിതത്തിൽ ഇപ്പറയപ്പെട്ട എല്ലാ ഭാഗങ്ങളും സഹായികളായി നിലനിൽക്കുന്ന എല്ലാ കേന്ദ്രങ്ങളും അതിൽ നിന്ന് മനുഷ്യൻ ഒറ്റപ്പെടുകയും അവനവന് സ്വന്തത്തെ മാത്രം കാണേണ്ടി വരികയും സ്വന്തം എന്തെല്ലാമാണ് രക്ഷയുടെ മാർഗം എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് മരണാനന്തര ജീവിതവും കാലവും. വിശുദ്ധ ഖുർആനിൽ തുടർച്ചയായി ഇദസ്സമാഉൻ ഫത്തറത് വൈദസ്സമാഉൻ ശക്കത്ത് അതുപോലെ ഇദശംസു കുവ്വിറത് ഇങ്ങനെ മൂന്ന് സൂറകൾ താഴെ അധ്യായത്തിലുള്ള ഖുർആനിലെ മൂന്ന് അധ്യായങ്ങൾ അജയ്യവും അപാരവും വലുതും എന്നെല്ലാം നാം മനസ്സിലാക്കുന്ന ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ആകാശങ്ങളും ഭൂമികളും നക്ഷത്രങ്ങളുമെല്ലാം ദുർബലമായി പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് മനുഷ്യന് മുന്നറിയിപ്പ് നൽകുന്ന അധ്യായമാണ് ഈ മൂന്നെണ്ണം. അവ വിവരിക്കുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ഖിയാമത്ത് എന്നത് അവന്റെ മരണമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചു. ഏതൊരു മനുഷ്യൻ മരണപ്പെടുന്നുവോ അവന്റെ ഖിയാമത്ത് നിലനിന്നിരിക്കുന്നു എന്നാണ് ഹദീസിന്റെ ആശയം. എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ഒരു ഖിയാമത്തല്ല, മറിച്ച് അവനെ സംബന്ധിച്ച് അവന്റെ നിലനിൽപ്പിന്റെ കാലമാണ് പിന്നീടുള്ളത്. അങ്ങനെയാണ് ആ അർത്ഥം ആ ഹദീസിന് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മരണം മുതൽ പിന്നീട് ഓരോരുത്തരും അവരവരിൽ മാത്രം നോക്കുകയും എന്തെല്ലാമാണ് രക്ഷയ്ക്ക് തന്നിൽ അവശേഷിച്ചിട്ടുള്ളത് എന്ന് പരതുകയും ചെയ്യുന്ന ഒരു സമയം എല്ലാവർക്കുമുണ്ട്. ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമയിദിൻ വലാ യതസാഅലൂൻ. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം ഫലാ അൻസാബ ബൈനഹും, മനുഷ്യർക്കിടയിൽ രക്തബന്ധങ്ങളൊന്നും അന്ന് അവശേഷിക്കുകയില്ല. സുഹുൽ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, ഉറ്റവരും ഉടയവരും എന്ന അടുത്ത ബന്ധങ്ങൾ, ഇതൊന്നും ആ ദിവസം ഉണ്ടാവുകയില്ല. വലാ യത്തസാഅലൂൻ, അവർ പരസ്പരം തങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്ന വിഷയം, തങ്ങൾ അനുഭവമായി തീരുന്ന സാഹചര്യത്തെക്കുറിച്ച് അന്യോന്യം അന്വേഷിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ അറിയുകയോ അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. അതിന് അതിപ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അന്നേ ദിവസം മനുഷ്യൻ യൗമയ തക്കൂനു സമാഉ കൽ മുഹിൽ, ആകാശങ്ങൾ ഉരുകിയ ലാവ പോലെ, പദാർത്ഥങ്ങൾ പോലെ ആയിത്തീരും. യൗമ തക്കൂനു സമാഉ കൽ മുഹിൽ വതക്കൂനുൽ ജിബാലു കൽ ഇഹിൻ, ശക്തമായ പർവ്വതങ്ങൾ കടഞ്ഞ പഞ്ഞി പോലെയായിത്തീരുന്ന ഒരു ദിവസമാണത്. വലാ യുസ്അലു ഹമീമുൻ ഹമീമ, ഒരുറ്റ ബന്ധുവും അടുത്ത ഉറ്റ ബന്ധുവിനെ അന്വേഷിക്കുകയില്ല. യുബസ്സറൂനഹു, അവർ പ്രത്യക്ഷപ്പെടുത്തപ്പെടും. യവദ്ദുൽ മുജിരിമു ലൗ യഫ്തദി മിൻ അദാബി യൗമയിദിൻ, അന്ന് ദോഷകരമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച അക്രമകാരികൾ ആഗ്രഹിച്ചു പോകും. ഈ പരിതാപകരമായ വിപദ്ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് തനിക്ക് ഏറ്റവും അടുത്ത ബന്ധു എന്നത് തന്റെ മക്കളാണ്. ലൗ യഖ്തദീമിൻ അദാബി യൗമയിദിൻ ബി ബനീഹി, തന്റെ മക്കളെ നൽകിയാൽ രക്ഷപ്പെടുമെങ്കിൽ ആ മക്കളെ ഉപയോഗിച്ച് രക്ഷയുടെ മാർഗം പരതും. വസാഹിബത്തിഹി, തന്റെ ഭാര്യയെ ഒഴിവാക്കിയിട്ടാണെങ്കിലും. വ അഹീഹി, അവന്റെ സഹോദരങ്ങളെ തന്നെയാണെങ്കിലും. വഫസീലത്തിഹില്ലത്തി തുവീഹി, അഭയം നൽകിയിരുന്ന ബന്ധുക്കളും. നാട്ടിൽ അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കുടുംബ ബന്ധുക്കളാണ് പലപ്പോഴും ഒരു മനുഷ്യന് ആശ്രയവും അത്താണിയുമായി നിൽക്കുന്നത്. അവരെ തന്നെ ഉപേക്ഷിച്ചിട്ട്, അവരെ തന്നെ നൽകിയിട്ട് താനിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ മനുഷ്യരത് ആഗ്രഹിക്കും ചെയ്യാൻ. വമൻ ഫിൽ അർളി ജമിയ, അതുമാത്രമല്ല ഭൂതലത്തിലുള്ളത് മുഴുവനും തന്റേതാണെങ്കിൽ അതെല്ലാം ഈ അനുഭവിക്കേണ്ടി വരുന്ന ഈ ദിവസത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. സുമ്മയുഞ്ചീഹി, അങ്ങനെ രക്ഷപ്പെടാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. ഇവിടെ അള്ളാഹു സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിലും ഓരോ മനുഷ്യനും അവൻ അനുഭവിക്കേണ്ടി വരുന്ന അവന്റെ അവസാനകാലം, അവിടെ അവൻ ദർശിക്കപ്പെടുന്നതും അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തപ്പെടുന്നതും അള്ളാഹു അവന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കുന്നതുമായ കാര്യങ്ങൾ കാണുമ്പോൾ ഇവയെല്ലാം ഒഴിവാക്കിയിട്ട് മനുഷ്യൻ സ്വരക്ഷയ്ക്ക് വേണ്ടി എല്ലാ രക്തബന്ധങ്ങളെയും ഒഴിവാക്കും. എന്നിട്ട് അവൻ അവനെ മാത്രം ചിന്തിക്കുന്ന രക്ഷയുടെ മാർഗം അവലംബിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് ഉറ്റ ബന്ധുക്കളെന്നുണ്ടാകുകയില്ല എന്ന് ഖുർആൻ പറയാൻ കാരണം. എന്നാൽ ഫമൻ സക്കുലത്ത് മവാസീനുഹു, ഏതൊരു മനുഷ്യന് നന്മകൾ കൂടുതലായി അവന്റെ ത്രാസിലുണ്ടായാൽ, ഫഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളായിരിക്കുമെന്ന്. ഏതൊരു മനുഷ്യന് സ്വയം അവന്റെ ജീവിതകാലത്ത് മനസമാധാനത്തോടും മനസ്സംതൃപ്തിയോടും തികഞ്ഞ ആത്മാർത്ഥതയോടും കൂടി എത്രയാണോ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞത്, ആ നന്മകളാണ് അവന്റെ ജീവിതത്തിൽ അധികമെങ്കിൽ ആ സമയം അവൻ രക്ഷപ്പെട്ടവനാണ്. ഈ പറയുന്ന ഭയാനകമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനായിരിക്കും. വമൻ ഹഫത്ത് മവാസീനുഹു, എന്നാൽ ഏതൊരാളുടെ നന്മകളാണോ കുറവ് സംഭവിച്ചത്, ഫൗലായിക്കല്ലദീന ഖസിറു അൻഫുസഹു, അവർ അവരെ നഷ്ടപ്പെടുത്തിയവരാണ്. ഫീ ജഹന്നമ ഖാലിദൂൻ, നരകത്തിൽ അവർ എക്കാലവും നിലനിൽക്കുന്നവരുമാണ്. രണ്ട് കാര്യം ഈ ആയത്തിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഒരു മനുഷ്യന് അവൻ എപ്പോഴും ആത്യന്തികമായി നോക്കേണ്ടത് അവനെയാണ്. അവനിൽ നന്മകൾ ഉണ്ടാകുവാനും നന്മകൾ പ്രവർത്തിക്കുവാനും സദ്ഗുണങ്ങൾ വർദ്ധിക്കുവാനും ജീവിതകാലത്ത് ചിന്തിക്കണം. മറ്റ് കുടുംബവും കുടുംബാദികളും സുഹൃത്തുക്കളും രാജ്യവും ജനങ്ങളുമെല്ലാം അവൻ മാത്രം സാക്ഷിയാകേണ്ട ഒരു ദിവസം, ഇതൊന്നും അവന്റെ മുൻപിലില്ല. ഇനി അവരുണ്ടെങ്കിലും അവർ ഇവനെയും ഇവർ അവരെയും അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. അന്യോന്യം, മക്കൾ വാപ്പ എവിടെയാണെന്ന് അന്വേഷിക്കുന്നില്ല. മക്കൾ, കാർന്നവന്മാർ, രക്ഷകർത്താക്കൾ തങ്ങളുടെ ഭാര്യയോ മക്കളോ സഹോദര സഹോദരികളോ എവിടെയാണെന്ന് അന്നേ ദിവസം അന്വേഷിക്കില്ല. ഫല അൻസാബ ബൈനഹും യൗമൈദിൻ വലായ തസാഅലൂൻ, അവർക്കിടയിൽ ഒരു ബന്ധവും അപ്പോഴിനിയില്ല. അതുകൊണ്ട് തന്നെ അവർ അന്യോന്യം അന്വേഷിക്കുന്നില്ല എന്നാണ്. രണ്ട്, ചെറുതാണെങ്കിൽ പോലും ഒരു മുഴുനീള ജീവിതത്തിൽ തിന്മകൾ ചെയ്യുന്ന ഒരാൾ, പാപങ്ങളും തെറ്റുകളും, അത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുന്നതാണ്. കളവ്, ഏഷണി, പരദൂഷണം, ദുഷിപ്പ് പറയൽ, അപവാദം, നന്മകളോട് നിന്ദ്യമായ സമീപനം, അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെറുത് എന്ന് തോന്നാവുന്ന പാപങ്ങളായിരിക്കും. അത് ഒരു മുഴുനീള ജീവിതത്തിലാകുമ്പോൾ ഒരു മലയുടെ അത്രയുമാവും. പരലോകത്ത് അള്ളാഹു അഥവാ ഒരു മനുഷ്യന്റെ മരണത്തോടെ ആരംഭിക്കുന്നിടത്താണ് അത് സംഭവിക്കുന്നത്. അവന് നന്മകൾ കുറവും തിന്മകൾ കൂടുതലുമാവും. പിന്നീട് അവൻ കാണിക്കപ്പെടുന്നത്, ദർശിക്കപ്പെടുന്നത്, അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് നരകാഗ്നിയാണ് ഖിയാമം നാൾ വരെ. അതും ഖുർആനിലും ഹദീസിലും സ്ഥാപിതമാണ്. ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി അവൻ കാണുകയാണ്. ഫയൗമൈദിൻ വക്കായത്തിൽ വാക്കിയ, ഇതാ വക്കായത്തിൽ വാക്കിയ എന്ന ആ സംഭവം ഒരു വലിയ മഹാവിപത്ത് അല്ലെങ്കിൽ വലിയ ഒരു സംഭവം, അത് എല്ലാ ഓരോരുത്തരുടെയും വലിയ സംഭവമായി തീരുന്ന ഒരു ദിവസം, അതിന്റെ സാധ്യതയെ അള്ളാഹു വിവരിക്കുന്നതാണ് സൂറത്തുൽ വാക്കിയ. എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് സൂറത്തുൽ വാക്കിയ ഓതൽ പ്രത്യേകം നിഷ്കർഷിക്കപ്പെട്ടതാണ്. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാക്കിയ, സൂറത്തുൽ ദുഖാൻ, സൂറ അർ റഹ്മാൻ, സൂറ അന്നാം, സൂറത്തുൽ കഹ്ഫ്,
സൂറാ യാസീൻ, ഇതിങ്ങനെ ഓരോന്നും നമുക്ക് കാണാം. അപ്പൊ സൂറത്തുൽ വാക്കിയയിൽ അവരവർക്ക് തടുക്കാൻ കഴിയാത്ത ഒരു വലിയ സംഭവത്തിന് സാക്ഷികളാകുന്നതിനെ കുറിച്ച് ഖുർആൻ വിവരിക്കുന്നു. ഫയൗമയിദിൻ വഖഅത്തിൽ വാക്കിയ, ആ ദിവസം ആ സംഭവം അവനിൽ ഉണ്ടായിത്തീരും. വൻഷക്കത്തി സമാഉ, ആകാശം വിവിധ കഷണങ്ങളായി പൊട്ടിപ്പോകും. ഇരസമാവുൻ ഷക്കത്ത്, ഈ വലിയ മഹാഗോളങ്ങൾ വിവിധ കഷണങ്ങളായി പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഫഹിയ യൗമയിദിൻ വാഹിയ, അന്ന് ഈ ഉപരിലോകം ദുർബലമായിരിക്കും. ഒരു ശേഷിയും കഴിവും ആകർഷണമോ കാന്തിക വലയത്തിൽ ഒതുങ്ങി നിൽക്കലോ മറ്റൊന്നിനെ നിലനിർത്തുവാൻ ശക്തമായ സാമീപ്യമോ ഒന്നുമില്ലാത്ത വിധം എല്ലാ ഓരോന്നും വസ്തമായി ഹുബുക്ക്, ആകാശം ഒരുപാട് പദങ്ങൾ, ഭ്രമണപദങ്ങൾ ഉള്ളതാണ്. അതിൽ നിന്നെല്ലാം ഈ ആകാശലോകങ്ങളെല്ലാം മാറിപ്പോവും. അങ്ങനെയാണ് ആ സംഭവത്തിന്റെ തുടക്കം. വൽ മലക്കു അലാ റിജാഇഹ, ഈ മഹാപ്രപഞ്ചം, അള്ളാഹുവിന്റെ മലക്കുകൾ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകും. എല്ലാ ഭാഗങ്ങളിലും അള്ളാഹു അവന്റെ മലക്കുകളെ നിശ്ചയിക്കും. വയഹ്മിലു അർഷ റബ്ബിക്ക, നിന്റെ റബ്ബിന്റെ അർഷ് സിംഹാസനത്തെ വഹിക്കുന്നതാണ്. ഫൗക്കഹും യൗമഇസിൻ സമാനിയ, അന്നേ ദിവസം അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ സിംഹാസനത്തെ വഹിക്കുന്നതാണ്. എട്ടു കൂട്ടം. യൗമഇസിൻ തുഗറലൂൻ, അന്നാണ് മനുഷ്യന്റെ മുൻപിൽ, അവരവരുടെ മുൻപിൽ അവരുടെ ജീവിതം മാത്രം വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം. ഇപ്പൊ ഈ ഭൌതിക ലോകത്ത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ചുറ്റുഭാഗങ്ങളും നോക്കി ഓരോരുത്തരെയും നോക്കി അറിയുകയും പറയുകയും അന്വേഷിക്കുകയും, അങ്ങനെ ഒരാൾ മറ്റൊരാളെ മാത്രം ശ്രദ്ധിക്കുന്നതാണ് ഭൌതിക ലോകം. ഏതാലൊരു മനുഷ്യന്റെ മരണത്തോടുകൂടി അള്ളാഹു അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത്, അവൻ 60 കൊല്ലം ജീവിച്ചവനാണെങ്കിൽ ആ 60 വർഷം മൊത്തത്തിൽ അവനിലുള്ളത് എന്തോ അതാണ്. ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നിന്റെ ജീവിതത്തിൽ നീ മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, മറഞ്ഞുപോയത്, വളരെ ഗോപ്യമായത്. അതൊന്നും അവൻ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ ഗോപ്യമാവുകയില്ല, എല്ലാം വെളിവാവും. ചെറുതും വലുതുമായ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ മുൻപിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തും. എന്നിട്ട് അവൻ നോക്കും, അപ്പൊ അവന് വളരെ കൃത്യമായി ബോധ്യം വരും. അങ്ങനെ ബോധ്യം വരുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഓരോ മനുഷ്യനോടും അവന് കിട്ടുന്ന ദിനരാത്രങ്ങൾ തിന്മകൾ ഒഴിവാക്കിയിട്ട് നന്മകൾ ചെയ്യണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നു. ഇനി അതിന് മറ്റൊരു കാര്യം കൂടി, 2000 അടുക്കൽ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അതാത് മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മരണവും ശേഷമുള്ള ജീവിതവും, ഏതെങ്കിലും ഒരു കാലത്ത് ജീവിച്ച ഒരു സമൂഹത്തിന്റെ മരണാനന്തര ജീവിതമല്ല, ലോകത്ത് ജനിച്ചു വളരുന്ന ഓരോ മനുഷ്യന്റെയും അനുഭവമാകുന്ന മരണം, പിന്നെ അവൻ സാക്ഷിയാകുന്ന മരണാനന്തര ജീവിതം, അതിന്റെ ഓരോ ഘട്ടങ്ങളും വിവരിക്കുന്നതാണ് ഏതാണ്ട് 2000 ആയത്തുകൾ. അതുകൊണ്ട് നബിമാരെല്ലാവരും, 1.5 ലക്ഷം അമ്പിയാക്കന്മാർ ഈ വിഷയത്തിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യാറുണ്ട്. ഒമാ കദറുല്ലാഹ ഹക്ക ഖദരിഹി, എന്നിട്ടും മനുഷ്യർ അള്ളാഹുവിനെ ഗ്രഹിക്കേണ്ട ക്രമത്തിൽ ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കേണ്ട ക്രമത്തിൽ മനസ്സിലാക്കുന്നില്ല, സ്ഥാനം നൽകേണ്ട ക്രമത്തിൽ അള്ളാഹുവിന് സ്ഥാനം നൽകാറില്ല. അള്ളാഹുവിനെ വളരെ ദുർബലവും കഴിവ് കുറഞ്ഞതും കേവലം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാവത്തിലൊക്കെയാണ് പൊതുവെ വിശ്വാസികൾ കാണുന്നത്. നമ്മുടെ ആളുകൾ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും. അങ്ങനെ കുറെ ശുപാർശകൾ, കുറെ കൈനീട്ടങ്ങൾ, കുറെ കാണിക്കകൾ, കുറെ ബലികൾ, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ചെയ്ത് സംപ്രീതിപ്പെടുത്താം എന്നാണ് ലോകത്തുള്ള വിശ്വാസികൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. വമാ ഖദറുല്ലാഹ ഹക്ക ഖദരിഹി, എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ എന്നതാണ് എരി പറയുന്നത്. വൽ അർളു ജമീഅൻ ഖബ്ലത്തുഹു യൗമൽ ഖിയാമ, ഈ ഭൂമി മുഴുവൻ അവന്റെ ഒരു പിടുത്തത്തിലായിരിക്കും. ഇപ്പൊ ഈ ഭൂമി ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു വലിയ ലോകമാണ്. അള്ളാഹുവിന്റെ ആലമിൽ ഈ ഭൂമി വളരെ കുഞ്ഞ് ചെറിയ, തീരെ ചെറുതാണ്. റബ്ബുൽ ആലമീൻ എന്ന് അള്ളാഹു പറയുന്നല്ലോ, അത് വച്ചു നോക്കുമ്പോൾ ഈ ഭൂമി ഒരു ഒരു കുത്തിന്റെ ഒരു ഡോട്ട്, ഒരു പുള്ളിയുടെ സ്ഥാനത്തെ നിൽക്കൂ, അത്രയും ചെറുതാണ്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഭൂമി വളരെ വലുതാണ്, അവന്റെ അറിവ് അത്രയും ലോകത്തെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ലോകം എന്ന ക്രമത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ അള്ളാഹുവിനെ ആശ്രയിക്കാൻ മനുഷ്യൻ വിശ്വാസികൾ മെനക്കെടാറില്ല. അവന്റെ നിയമങ്ങൾ കീഴൊതുങ്ങി ജീവിക്കണമെന്നും അവർ ചിന്തിക്കാറില്ല. മറിച്ച് അവര് രക്ഷയുടെ ഒരുപാട് വഴികൾ വേറെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഭൂമി ഒരു പിടുത്തത്തിലാണ്. വസ്സമാവാത്തു മത്വിയാത്തുൻ ബിയമീനിഹി, ഉപരിലോകങ്ങളെല്ലാം അവന്റെ വലത് കൈയിൽ ചുരുട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും ഈ പ്രപഞ്ചം. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, മനുഷ്യർ പങ്കുചേർത്ത എല്ലാ ചിന്തയിൽ നിന്നും അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. ഈ ഒരു വാക്ക് പറഞ്ഞാൽ ഒരുപാട് ദിവസം വിവരിക്കേണ്ടി വരും, അത്രയും അർത്ഥപൂർണമാണ് ആ ഒരു പദം. സുബ്ഹാനഹു വതആല, അവൻ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ മതി. വതആല, അവൻ ഒരുപാട് ഉയർന്നവനാണ്. അമ്മാ യുഷിരിക്കൂൻ, അവർ പങ്കുചേർത്തു ഓരോ കാര്യത്തിലും, മഴയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യം, യോഗത്തിന്റെ കാര്യം, ക്ഷേമം, ഐശ്വര്യം, വിജയം, ഇങ്ങനെ നൂറ് നൂറ് കാര്യത്തിന് കഴിവുകൾ അള്ളാഹു നൽകിയ അവന്റെ സൃഷ്ടികളെയാണ് പങ്കുചേർത്തത്. എന്നാൽ ആ സൃഷ്ടികളും നിങ്ങളും ഈ മഹാപ്രപഞ്ചത്തിന്റെയും അവസ്ഥ അവന്റെ ഒരു പിടുത്തത്തിലാകുന്നു. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. ഫസഅഇക മൻഫിസ് സമാവാത്തി വമൻ ഫില്ലർള്, ഈ മഹാപ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ബോധരഹിതരായിത്തീരും. ഇല്ലാ മാഷാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. സുമ്മ നുഫിഖ ഫീഹി ഉഖ്ര, വീണ്ടും സൂറിൽ ഊതപ്പെടുന്നതാണ്. ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, രണ്ടാമത് പ്രാവശ്യമാണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന അവന്റെ ഖിയാമത്ത് ഹാജരാവുക. ഇതിനിടയിലുള്ളൊരു കാലമാണ് മനുഷ്യർ ഒറ്റപ്പെടുന്നത്. വ അശറക്കത്തിൽ അറു ബിനൂരി റബ്ബിഹ, അള്ളാഹുവിന്റെ പ്രഭ കൊണ്ട് ഖിയാമത്ത് നാൾ ഈ ഭൂതലം പ്രകാശിതമായിരിക്കും. വ ഉലിഅൽ കിതാബ്, ഓരോ മനുഷ്യന്റെയും നന്മതിന്മകൾ നിജപ്പെടുത്തിയ കിതാബ് അതിന്റെ മുൻപിൽ വയ്ക്കും. വജീ അബിൻ നബിയീൻ, എല്ലാ നബിമാരെയും കൊണ്ടുവരും. വഷുഹദാ, ഈ നബിമാര് ജനങ്ങളിൽ ഓരോരുത്തർക്കും ആവശ്യമായ അറിവുകൾ നൽകിയിട്ടുണ്ട്, അതിനല്ലാഹു അവരെ തെരഞ്ഞെടുത്തയച്ചതാണ്. നൽകിയിട്ടുണ്ട് അമ്പിയാക്കന്മാർ അവരുടെ ദൌത്യം പൂർത്തിയാക്കി എന്നതിന് അള്ളാഹു സാക്ഷികളെ ഹാജരാക്കും. ഷുഹദാ, അള്ളാഹുവിന്റെ റസൂൽ അജ്ജത്തുൽ വിദായിൽ നിങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവേ, ഇവര് സാക്ഷികളാണ്, ഈ ഖുർആൻ ഞാൻ ഇവർക്ക് എത്തിച്ചു കൊടുത്തു. ഈ ജനങ്ങളെ കൊണ്ടുവരും അമ്പിയാക്കന്മാർക്ക് ശേഷം. കിതാബ് വഹിക്കപ്പെടും, ഭൂതലം പ്രകാശിതമാണ്, അമ്പിയാക്കന്മാരെ കൊണ്ടുവരും, എന്നിട്ട് സാക്ഷികളെ കൊണ്ടുവരും. വഖുലിയ ബൈനഹും ബിൽ ഹഖ്, എന്നിട്ട് അവരുടെ മുൻപിൽ ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കിതാബ് അവരുടെ വിധി നിർണയിക്കും. അപ്പൊ നിങ്ങളിൽ ആർക്കും അള്ളാഹുവിനെ സംബന്ധിച്ച് കുറ്റം പറയാൻ കഴിയില്ല. നിങ്ങളോട് അനീതി കാണിച്ചു, അക്രമം കാണിച്ചു എന്നില്ല. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തത്. നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷമുണ്ടാക്കുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ പരാജയമുണ്ടാക്കുക. നിങ്ങളുടെ കിതാബ് നിങ്ങളുടെ മുൻപിൽ വിധിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ ബോധ്യപ്പെടുത്തുന്നത്. ഈ മൂന്ന് ആയത്തുകളും സൂറത്തുൽ സുമറിലും സൂറത്തുൽ മഅരിജിലും സൂറത്തുൽ മുഅ്മിനൂൻ ഈ മൂന്ന് സൂറകളിലെ മൂന്ന് ആയത്തുകളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇവിടെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം സന്നിഗ്ധമായ ഏത് ഘട്ടം വന്നാലും എല്ലാവരെയും മറന്നുപോകും, പിന്നെ അവനവൻ മാത്രം ചിന്തയാവും. അങ്ങനെ ചിന്തയാകുന്ന പ്രഥമമായ ഘട്ടം അവന്റെ മരണസമയമാണ്. ആരെന്തൊക്കെയുണ്ടെങ്കിലും അവൻ കാണുന്നില്ല. ചുറ്റും നിൽക്കുന്ന നമ്മൾ പറയാം, ഞങ്ങളിവിടെയുണ്ട്, മാമ ഇവിടെയുണ്ട്, കൊച്ചാപ്പുണ്ട്, മൂത്താപ്പുണ്ട്, മരുമോനുണ്ട്, മോള് വന്നു എന്നിങ്ങനെ പറയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഈ കിടക്കുന്നയാളെ സംബന്ധിച്ച് ഈ ബന്ധമൊന്നും അയാളുടെ മുൻപിലൊന്നുമല്ല. അവർക്കിടയിൽ ഒരു ബന്ധവും അന്ന് പവിത്രമല്ല, അത് അന്വേഷിക്കുന്നില്ല. അവരുടെ സാന്നിധ്യം ഇവർക്കൊരു ആശ്വാസവുമല്ല. അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് ആ നിമിഷം മുതൽ അവന്റെ ജീവിതമാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു മനുഷ്യന്റെ മരണാനന്തരം അവന്റെ ഖബറിൽ നന്മയാണ് അവനിൽ വർദ്ധിച്ചത് എങ്കിൽ, നന്മകളാണ് അവനിലുള്ളത് ഈമാനോടൊപ്പം. അത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈമാനിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം ചെയ്യണം. നമ്മുടെ ലോകത്ത് മനുഷ്യർ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്, അധിക വിശ്വാസികളും നിർവഹിക്കുന്നത് വികലമായ വിശ്വാസവും, അത് നല്ലതല്ലേ, ഇത് നല്ലതല്ലേ, ഇങ്ങനെ ചോദിച്ചത് നല്ലത് ചെയ്യലാണ്. വിശ്വാസത്തിന്റെ വികലത ആ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും നഷ്ടപ്പെടുത്തി കളയും. അതും തുടർന്നു വരുന്ന ആയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യർ തന്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ട് മലക്കുകൾ അവനോട് പറയും, അള്ളാഹു നിനക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗം ഇതാണ്, നീ അതിലേക്കാണ് പ്രവേശിക്കുക, അത് രണ്ടാമത്തെ കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസമാണ്. അന്നെല്ലാവരെയും ഹാജരാക്കപ്പെടും, ശേഷമാണ് ഹിസാബ്. അത്രയും ദൈർഘ്യകാലം, എത്രയോ കാലഘട്ടം മനുഷ്യന്റെ മനസ്സിൽ ഒതുങ്ങുന്ന ഒരു കാലയളവല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവിനെ സംബന്ധിച്ചാണ്, അവൻ ഒറ്റപ്പെടുന്ന സമയം അതാണ്, വേറെ ഒരാളും അവനെ സംബന്ധിച്ചൊന്നുമല്ല. അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ, നന്മകൾ വിചാരിക്കാൻ, നല്ലത് പറയാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ല സ്വഭാവങ്ങൾ കാണിക്കാൻ, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ, മനുഷ്യർ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രതിപത്തിയുള്ളവരായി തീരാൻ സഹായമായി തീരണം. അതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത്. മുഅ്മിനുകളിൽ മുത്തഖീങ്ങളിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله وسلم على نبينا محمد وآله وصحبه أجمعين أيها الناس أوصيكم عباد الله بالتقوى الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما അള്ളാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈ. മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുകയും കഷ്ടത പേറുകയും ഒരു സമുദായം ബഹിഷ്കരിക്കുകയും അഥവാ ബഹിഷ്കരണത്തിന് വിധേയമാവുകയും ചെയ്ത ഒരുപാട് ഇമാമുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ അറിവും ജീവിതകാലം മുഴുവനും ദീനിന്റെ പഠനവും അള്ളാഹുവിന്റെ കിതാബിനെ മനുഷ്യർക്കിടയിൽ എത്തിക്കലുമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ കഴിഞ്ഞു പോയ പ്രഗത്ഭമതികളായ ഇമാമുകളിൽ ഒന്ന് ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ അലൈഹിർ റഹ്മയാണ്. അതേ നിലവാരത്തിലും അതേ രീതിയിലും അറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരുപാട് സംഭാവനകൾ ദീനിന് നൽകിയിട്ടുണ്ട്. അതൊന്നും പിൽക്കാലത്ത് മതവിശ്വാസികൾ അംഗീകരിക്കാറില്ല. നമ്മുടെ തൊട്ടുമുൻപ് കഴിഞ്ഞുപോയ ഒരു ജനവിഭാഗമുണ്ട്, ഈസാ അലൈഹി ഇസ്സലാമിന്റെ ജനത. അവർക്ക് എല്ലാ മാസവും മിക്ക ആഴ്ചകളിലും ഓരോ ദിവസം ഉണ്ടാവും. അത് ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെട്ട അവരുടെ വിശുദ്ധരായ ആളുകളുടെ പേരിലാണ്. മിക്ക മാസവും മിക്ക ആഴ്ചയിലും ഓരോ ഡേയാണ്. സെന്റ് തോമസ്, സെന്റ് പീറ്റർ, സെന്റ് ജോർജ്, അൽഫോൻസ, ആലോഷ്യസ്, അങ്ങനെ നൂറുകണക്കിന്. എനിക്കെല്ലാവരുടെയും പേരൊന്നും അറിയില്ല. അതുപോലെ മുസ്ലിമീങ്ങൾ ആലോചിച്ചു, നമുക്കും അങ്ങനെ ഒരേ ഡേ വേണമല്ലോ. അങ്ങനെ ജീലാനി ഡേ എന്നാ ഈ പേര്. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞാണിത്. വളരെ സാവകാശം ചിന്തിക്കാനാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം, ഷെയ്ഖ് മുഹിയുദ്ദീൻ അലൈഹി റഹ്മ എന്ത് ത്യാഗം ഈ ദീനിൽ വഹിച്ചു എന്നത് വളരെ വലുതാണ് ആ ജീവചരിത്രം. അതിവിടെ വിവരിക്കുകയല്ല. പ്രസിദ്ധമായ രണ്ട് കിതാബുകൾ അദ്ദേഹത്തിന്റേത് അവശേഷിക്കുന്നുണ്ട്. ഒന്ന് അൽ ഒനിയ, രണ്ട് ഫുത്തൂഹുൽ ഗൈബ്. ഇങ്ങനെ രണ്ട് പ്രസിദ്ധമായ കിതാബുകളാണ്. അതിലദ്ദേഹം മരണസമയത്ത് തന്നെ കാണാൻ വന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് വന്ന ശിഷ്യഗണങ്ങളിൽ പ്രമുഖ പണ്ഡിതന്മാരടങ്ങുന്ന ശിഷ്യഗണങ്ങൾ, വലിയ വലിയ മഹത്തുക്കളാണ്, അവരോട് അദ്ദേഹം പറയുന്നത് വളരെ ഹൃദയസ്പൃക്കായ ഒരു പദമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അവസാനമായി പറയുന്ന ഉപദേശം. അത് നബിയുടെ നിർദ്ദേശം അദ്ദേഹം ആവർത്തിച്ചു. മോനെ, എന്താവശ്യം വന്നാലും അള്ളാഹുവോട് ചോദിക്കുക. ജീവിതത്തിലെ സഹായം വേണ്ടി വരുമ്പോൾ പടച്ചവനോട് സഹായം തേടുക, കാരണം അവനെ സഹായിക്കാൻ പറ്റുള്ളൂ. ചോദിക്കുന്നത് നൽകാനും അവനെ കഴിയൂ. തൊട്ടു മുൻപ് ആയത്തിൽ ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ചം അവന്റെ കയ്യിലാണ്, അവന്റെ ഒരു പിടുത്തത്തിലാണ്. ഈ ആകാശലോകങ്ങൾ മുഴുവനും അവന്റെ നിയന്ത്രണത്തിലാണ്. വേറെ ആർക്കും നിയന്ത്രണത്തിന് ഒരു ഇഞ്ചും വിട്ടുകൊടുത്തിട്ടില്ല. എന്നാലാണല്ലോ വേറെ ചോദിച്ചാൽ കിട്ടുള്ളൂ. നീ ചോദിക്കുന്നത് അള്ളാഹുവോടാകണം, സഹായം തേടുന്നത്. എന്നിട്ടതിന്റെ അവസാനം ഒരു വാക്ക് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു വാചകം. കാരണം റുഫിയൽ കലം, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവജാലങ്ങൾക്കും നിശ്ചയിച്ചൊരു നിശ്ചയമുണ്ട്. അത് ആ സൃഷ്ടിക്ക് മുൻപ് തന്നെ നടന്നുപോയതാണ്. ആ നിശ്ചയം എഴുതി അവന്റെ കലമുണ്ട്. ആ കലം എഴുതിയിടത്ത് നിന്ന് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞു. വജുഫസ് സുഹഫ്, എഴുതിയ കടലാസ് ചുരുട്ടുകയും ചെയ്തു. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ അവലംബിക്കാൻ നിനക്ക് അള്ളാഹു മാത്രം എന്ന് പറഞ്ഞ്. അദ്ദേഹം ബഹിഷ്കൃതരായി എന്നല്ല, അദ്ദേഹം മുർത്തദ്ദാണ്, സിന്ദിയക്കാണ്, ദീനിയിൽ നിന്ന് പുറത്തുപോയ ആളാണ്, സിന്ദിയക്കാണെന്നാണ് അന്നത്തെ ഷെയ്ഖ് മുഹിയുദ്ദീൻ അലൈഹി റഹ്മയുടെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന മുസ്ലിം പുരോഹിതരായ ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരുടെ ഫത്വ. അദ്ദേഹം കാഫിറാണ്, ലാലാണ്, മുർത്തദ്ദാണ്, സിന്ദിയക്കാണ്, ഇതൊക്കെയായിരുന്നു ഫത്വയിലെ വാക്കുകൾ. അങ്ങനെ മുസ്ലിം ലോകം ബഹിഷ്കരിച്ചയാളാണ്. പക്ഷെ പിൽക്കാലത്ത് വന്നപ്പം എല്ലാവർക്കും ഡേ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഡേ ഉണ്ട്. അതിലൊരു ഡേ ആണ് ഇദ്ദേഹം നാളെ കഴിഞ്ഞ്. അപ്പൊ മുസ്ലിമുകൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ അലൈഹി റഹ്മ അടക്കം, ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മ അടക്കം ലോകത്ത് ഒരുപാട് ദീനിനു വേണ്ടി യജ്ഞിച്ച ഇമാമുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ പഠിക്കുകയും പാഠമാക്കുകയും സദുപദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട സന്ദർഭമാണെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ഇന്ന് നമ്മുടെ റിലീഫ്, നമ്മുടെ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കളക്ഷന്റെ ദിവസമാണ്. പോകുന്ന വഴിയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്ന അത്രയും സദക്കുകൾ അതിനകത്തിടാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരെയും ഉണർത്തുകയും ചെയ്യുന്നു. റഹ്മാനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആകൊണ്ട് ഒസിയത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളും സഹോദരികളും, വിവിധങ്ങളായ രോഗങ്ങളാൽ പ്രയാസവും കഷ്ടതയും അനുഭവിക്കുന്ന അള്ളാഹുവേ, അവരിൽ ഓരോരുത്തരെയും നീ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കുകയും രോഗങ്ങൾക്ക് ഷിഫ നൽകി അനുഗ്രഹം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണമടഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കളെയും ഗുരുവര്യന്മാരെയും റഹ്മാനായ അള്ളാഹുവേ നീ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യണമേ. കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് അല്ലാഹു ഇസ്സത്തും അനുഗ്രഹവും നൽകി വിജയിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم واجعل الجنة مثواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم يا رب العالمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا صلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين